SBS മലയാളം വ്യാഴാഴ്ചകളിൽ രാത്രി 8 മുതൽ 9 വരെയും ഞായറാഴ്ചകളിൽ രാത്രി 9 മുതൽ 10 വരെയും അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ പരിപാടി കേൾക്കാം എപ്പോൾ വേണമെങ്കിലും.
നമസ്കാരം സിനേഷ് മുരളി.
നമസ്കാരം.
സിനേഷ്, അടുത്ത ആഴ്ചയാണ് മെൽബൺ മാരത്തോൺ നടക്കുന്നത്. ഒരുപക്ഷെ ഓസ്ട്രേലിയയിൽ മാരത്തോണിൽ പങ്കെടുക്കുന്ന വളരെ അപൂർവം മലയാളികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എത്ര പേരുണ്ടെന്ന് അറിയില്ല, ഒരുപക്ഷെ സിനേഷിനെ മാത്രമേ ഇതുവരെ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ, എത്ര വർഷമായി സിനേഷ് ഒരു മെൽബൺ മാരത്തോണിൽ പങ്കെടുക്കുന്നുണ്ട്?
ഞാൻ 2009 തൊട്ട് പങ്കെടുക്കും, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് മെൽബൺ മാരത്തോണിൽ. 2012 തൊട്ടാണ് ഫുൾ മാരത്തോൺ ഓടി തുടങ്ങിയത്. അതിനുമുമ്പ് ഹാഫ് മാരത്തോണും 10K ഒക്കെ
ആയിരുന്നു. ഓക്കെ. എന്തായാലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വളരെ കുറച്ച് മലയാളികൾ, ഒരു പക്ഷേ അപൂർവമായി മാത്രമേ മലയാളികൾ ഓസ്ട്രേലിയയിൽ മാരത്തോണിൽ പങ്കെടുക്കുന്നുണ്ടാവുള്ളൂ. ഹാഫ് മാരത്തോണിലൊക്കെ ഒരുപാട് പേർ പങ്കെടുക്കുന്നത് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഫുൾ മാരത്തോണിലേക്ക് സിനേഷ് പങ്കെടുക്കാൻ തുടങ്ങിയത്? അതിലേക്ക് എത്താനുള്ള കാരണം എന്തായിരുന്നു?
ആക്ച്വലി ഇതൊരു മോട്ടിവേഷൻ ആണ്. നമ്മൾ ആദ്യമായിട്ട് ഓടി തുടങ്ങി, ഞാൻ നാട്ടിൽ ബാംഗ്ലൂർ വെച്ചാണ് ആദ്യം ഓടി തുടങ്ങിയത്. പിന്നെ ഇവിടെ വന്നപ്പം ഇവിടെ നമുക്ക് കൂടുതൽ എന്താ പറയാ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഓടാനും ട്രാക്കും അതുപോലെ ലോങ് ട്രെയിൽസും ഒക്കെ. പിന്നെ അതുപോലെ ഈ മാരത്തോൺ പോലുള്ള ഈവെന്റ്സും അത് ആദ്യമായിട്ട് ഞാൻ 10K ഓടി തുടങ്ങിയത്. പിന്നെ നെക്സ്റ്റ് ഇയർ ഐ തോട്ട് ലൈക്ക് നോ ഹാഫ് മാരത്തോൺ ചെയ്യാന്നുള്ളത്. അപ്പം ഹാഫ് മാരത്തോൺ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ അതിന്റെ അടുത്ത് ഇയറിൽ ലൈക്ക് ഒരുതരം ഡിറ്റർമിനേഷൻ ഒക്കെ, ഐ ജസ്റ്റ് വോണ്ട് ടു ഡു എന്താ പറയാ ഫുൾ മാരത്തോൺ. അപ്പൊ അങ്ങനെ അത് ചെയ്തു കഴിഞ്ഞപ്പോ പിന്നെ അത് എന്താ പറയാ പിന്നെ ഒരു പാഷനായി മാറിയത്.
ഓക്കെ. അതായത് ഇപ്പോൾ 42.2 കിലോമീറ്റർ പൂർണ്ണമായും ഓടാറുണ്ട്. അപ്പോ എല്ലാ തവണയും ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞായിരുന്നു?
യെസ് യെസ്, എല്ലാ വർഷവും. എന്റെ ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 3 hours 56 minutes ആണ്. അത് എനിക്ക് തോന്നുന്നു 2013 തോന്നുന്നു.
ഓക്കെ, 3 hours 56 minutes. സിനേഷ്, ഇതിൽ മാരത്തോണിന്റെ ഒരു റെക്കോർഡ് എന്ന് പറയുമ്പോൾ 2 മണിക്കൂർ കുറച്ച് മിനിറ്റുകളിലാണ് സാധാരണ മാരത്തോണില് മുന്നിൽ ഫിനിഷ് ചെയ്യുന്നത്.
2 hours 2 minutes ആണ് മെൻസിന്റെ ബെസ്റ്റ് ടൈം.
ഓക്കെ, 2 hours 2 minutes. അപ്പോൾ അത്രയും ഒരു വ്യത്യാസമുണ്ട്, കാരണം 2 മണിക്കൂറോളം, ഓൾമോസ്റ്റ് 2 മണിക്കൂറോളം പിന്നിലായിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് മാരത്തോണിൽ ഇങ്ങനെ സ്ഥിരമായി പങ്കെടുക്കുന്നു? എന്തായാലും ഈ ഒരു 2 മണിക്കൂർ മുന്നോട്ട് വന്ന് ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പായിരിക്കും അല്ലേ?
അതെ, ഉറപ്പായിട്ടും. അത് ശരിക്കും ലൈക്ക് അത് 2 മണിക്കൂർ ചെയ്യുന്നവർ അത് ഭയങ്കര പ്രൊഫഷണൽ അത്ലറ്റിക്സ് ആണ്. നമ്മൾ അങ്ങനെയല്ലോ, നമ്മളിത് പാഷന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇതൊരു ആക്ടിവിറ്റി ആയിട്ടാണ് നമ്മൾ തുടങ്ങിയത് റണ്ണിങ്. പിന്നെ ഇതുപോലുള്ള ഇവന്റ്സ് വരുമ്പോൾ നമുക്കൊരു ഡിറ്റർമിനേഷൻ ഒക്കെ നമുക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു മോട്ടിവേഷൻ കൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും നമുക്ക് ചെയ്യാൻ തോന്നും. പിന്നെ എത്ര മാരത്തോൺ ചെയ്താലും ഇപ്പം എന്താ പുതിയതായിട്ട് അല്ല, അടുത്ത വർഷം നമ്മൾ ഓടാൻ തുടങ്ങുമ്പോഴേ നമ്മൾ നെർവസ് ആയിരിക്കും, ബിക്കോസ് ഇറ്റ്സ് എ ലോങ് ഡിസ്റ്റൻസ്. നമ്മൾ 30 കിലോമീറ്റേഴ്സ് വരെ നമുക്ക് ഈസി ആയിട്ട് ഓടാൻ പറ്റും, പക്ഷെ 30 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ യു നീഡ് ടു പുഷ് റിയലി ഹാർഡ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്, ബിക്കോസ് നമ്മുടെ ബോഡിയിലുള്ള എനർജി എല്ലാം തീരും അപ്പോഴത്തേക്കും. പിന്നെ വെച്ചാൽ ഇത് ഇത് ചുമ്മാ നമ്മൾ ഓടുന്നു വന്നാലും ഭയങ്കര എന്താ പറയാ ഇത്രയും മണിക്കൂർ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കണം. അപ്പൊ നമുക്ക് അത് അതിനുള്ളൊരു വിൽ പവർ വേണം, മെയിൻ ആയിട്ട് സ്റ്റാമിനേക്കാട്ടി കൂടുതൽ ഡിറ്റർമിനേഷൻ ആണ് ഇതിന് വേണ്ടത്. നമ്മൾ ഈവൻ ട്രെയിനിങ്ങും ആണെങ്കിൽ പോലും നമ്മൾ തന്നെ ട്രെയിൻ ചെയ്യണം. അപ്പൊ ആ ടൈമിലൊക്കെ നമ്മൾ ട്രെയിനിങ് അറ്റ്ലീസ്റ്റ് നമ്മൾ മാരത്തോണിന് മുമ്പ് ഒരു 2 പ്രാവശ്യമെങ്കിലും ഒരു 30K ഓടിയിരിക്കണം, അറ്റ്ലീസ്റ്റ് ഒരു 3 hours കണ്ടിന്യൂസ് ചെയ്യുന്നിട്ടാണ്.
അത് തന്നെയാണ് ചോദിക്കുന്നത്, ഈ മാരത്തോണിന് വേണ്ടി പ്രത്യേകം പരിശീലനം നടത്താറുണ്ടോ?
അങ്ങനെ എന്താ പറയാ ഇപ്പൊ ഒരു എന്റെ ഒരു യൂഷ്വൽ വീക്ക് എന്ന് പറഞ്ഞാൽ ഞാനൊരു 2 days ഹെൽത്ത് ക്ലബിൽ പോകും. ഹെൽത്ത് ക്ലബ്ബിൽ വെച്ചാൽ ട്രെയിനിങ്, പിന്നെ ഒരു 1 day റൺ, പിന്നെ ഒരു 1 day യോഗ ചെയ്യും, പിന്നെ ഒരു 1 day ഹൈ ഇന്റൻസിറ്റി ഇന്റർവെൽ ട്രെയിനിങ് ഉണ്ട്. അപ്പൊ ഇതാണ് ഒരു യൂഷ്വൽ വീക്ക് പോകുന്നത്, ഇപ്പം വേറെ എന്താ പറയാ ബിസി ആയിട്ട് ഒന്നും ഇല്ലെങ്കിൽ. അല്ലെങ്കിൽ മാരത്തോൺ ആകുമ്പോഴത്തേക്കും നമ്മളത് എന്താ പറയാ റണ്ണിങ് കൂടുതൽ ടൈം എടുക്കും. എന്നിട്ട് ഒരു എന്താ പറയാ 2 times ഒരു 30K ക്ലോസ് ടു 30 നമ്മൾ ഓടും. അത് ഇവിടെ നമുക്ക് ഇവിടെ ക്യാപിറ്റൽ സിറ്റി ട്രയൽ എന്ന് പറഞ്ഞ ട്രാക്ക് ഉണ്ട് മെൽബണിൽ. അത് മെൽബണിന്റെ അറൌണ്ട് സിറ്റിയാണ്, ഫുൾ ട്രാക്കാണ്. അതൊരു ട്രാക്ക് നമ്മൾ ഓടി തീരുമ്പോഴത്തെ ഒരു 31 kilometers ഉണ്ട്. അപ്പൊ അത് യൂഷ്വലി ഞാൻ ഒരു 1 or 2 ഓടും ഈ മാരത്തോണിന് മുമ്പ്. അതാണ് ഒരു യൂഷ്വൽ ട്രെയിനിങ് ഇതെന്റെ.
ഈ മാരത്തോൺ ഓടുന്ന അതേ ഒരു പേസിൽ തന്നെ ആയിരിക്കും ഓടുന്നത്?
അതേ ഒരു ടൈം ഞാൻ കീപ്പ് ചെയ്യും. അപ്പൊ ഒരു എന്റെ ഒരു 30 kilometers ആണ് ഞാൻ ട്രൈ ടു ഫിനിഷ് ഇൻ 3 hours ആ ഒരു ട്രെയിനിങ്ങിൽ. അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ആ ഒരു ടൈമിംഗ് നമ്മൾ, പക്ഷെ നമ്മൾ തന്നെ ഓടുമ്പോൾ നമുക്ക് അത്രയും ആ പേസ് കീപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ഒരു ഇവന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പേസ് കീപ്പ് ചെയ്യാൻ പറ്റും, ബിക്കോസ് നമ്മളിങ്ങനെ ഓരോരുത്തരെ ഫോളോ ചെയ്ത് ഓടുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് പേസ് ശരിക്കും കീപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ തന്നെ ആവുമ്പോൾ നമ്മൾ കുറച്ച് ടയർഡ് ആവുമ്പോൾ കുറച്ച് ലാഗ് ചെയ്യും, മനസ്സിലായില്ലേ?
അപ്പൊ
നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു മോട്ടിവേഷൻ ഇല്ല അന്നേരം തന്നെ ട്രെയിൻ ചെയ്യുമ്പോൾ.
ഓക്കെ. അല്ല, ഇപ്പോൾ സിനേഷ് എന്തായാലും പറയുകയുണ്ടായി ഒരു ഡിറ്റർമിനേഷന്റെ കാര്യം. സ്വാഭാവികമായിട്ടും എനിക്കൊക്കെ ഒരു പക്ഷേ 42 കിലോമീറ്റർ ഓടുന്ന സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഒരു ഓടുമ്പോൾ ഉള്ളൊരു മനസ്സ് എന്തായിരിക്കും ഇത്രയധികം ദൂരം 42 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 4 മണിക്കൂറിനടുത്ത് തുടർച്ചയായിട്ട് ഓടിക്കൊണ്ടിരിക്കുക, എങ്ങും നിർത്താതെ ഒന്ന് വിശ്രമിക്കാൻ കഴിയാതെ ഓടിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു പ്രോസസ് എന്താണ് ഓടുന്ന സമയത്തുള്ള?
ആക്ച്വലി നമ്മൾ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ ഫസ്റ്റ് 2-5 kilometers ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫസ്റ്റ്. ഇത് നമ്മൾ ബോഡി ഒന്ന് എന്താ പറയാ ഒരു ആ ഒരു മോഷനിലേക്ക് വരാനായിട്ട് ടൈം എടുക്കും. ബിക്കോസ് നമ്മൾ ഒരു ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 7 o'clock. അപ്പൊ നമ്മൾ ആ ഓടി വരാതിരിക്കും. അപ്പൊ നമ്മൾ അതിലായിരിക്കും ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അന്നേരം നമ്മൾ 40 kilometers ചിന്തിക്കുകയില്ല. അപ്പൊ നമ്മൾ ആ 5 kilometers ബോഡി ഒന്ന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓക്കെ 10 kilometers ഓക്കെ ഈ ടൈമിൽ 10 kilometers ചെയ്യണം. പിന്നെ കഴിയുമ്പോഴത്തേക്ക് ഓക്കെ 15 പിന്നെ 20 അങ്ങനെയാണല്ലോ. 30 കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മള് പിന്നെ ഓരോ കിലോമീറ്റർ ആയിരിക്കും നമ്മൾ എന്താ പറയാ നോക്കുന്നത്. ഇപ്പൊ 30 ആയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ 31 കഴിയണം 32. അപ്പൊ അങ്ങനെയാണ്. അല്ല നമ്മൾ ആ ടൈമിൽ ഒരിക്കലും ഇത് ലോങ് ഡിസ്റ്റൻസ് നോക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ 30 കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും ഇടിയിട്ട് പുഷാണ്. അപ്പൊ നമ്മൾ എപ്പോഴും 30-31 അങ്ങനെ ഓരോ കിലോമീറ്റർ നമ്മൾ കൗണ്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് ഇത് ഫിനിഷ് ചെയ്യുന്നത്. ഈവൻ ചില മാരത്തോണിൽ ഐ തിങ്ക് എനിക്ക് 2011 ഞാൻ കണ്ട 11-12 മാരത്തോണിലും ഭയങ്കര ചൂടായിരുന്നു അവിടെ. അത് ലാസ്റ്റ് 10 kilometers എന്ന് പറഞ്ഞാൽ ലൈക്ക് 100 kilometers എത്ര ഓടികളും തീരില്ല അങ്ങോട്ട്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എല്ലാവരും നമ്മൾ തുടങ്ങുമ്പോഴോ 42 എന്ന് വിചാരിച്ച് നമുക്ക് ഒരിക്കലും ഓടാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഒരു ക്ലോസ് ഇതായിരിക്കും നമ്മളത് കോൺസെൻട്രേറ്റ് കൂടുതൽ.
ബാംഗ്ലൂർ വെച്ചാണ് ഓടി തുടങ്ങിയതെന്ന് സിനേഷ് പറയുകയുണ്ടായി. ഇന്ത്യയിൽ വെച്ച് ഇത്തരത്തിൽ മാരത്തോൺ പോലുള്ള ഇവന്റ്സിൽ പങ്കെടുത്തിട്ടുണ്ടോ?
ഇല്ല. ഇപ്പൊ ഇപ്പോഴല്ലേ ഇന്ത്യയിൽ തുടങ്ങി. ഞാൻ ഇവിടെ വന്നപ്പം 2009 ആയ സമയത്തൊന്നും ഇന്ത്യയിൽ അങ്ങനെ ഇവന്റ്സ് ഇല്ല. പിന്നെ ഉണ്ടായി തന്നെ എനിക്ക് മുംബൈയിലും ഡൽഹിയിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ബാംഗ്ലൂരാണ്. ഇപ്പൊ ഡിജു പറഞ്ഞാലും ഡിജു വിചാരിച്ച പറയുന്നില്ല ഡിജുവിന് 42 kilometers ഓടാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഞാനും വന്നൊക്കെ അങ്ങനെ വിചാരിച്ചിരുന്നേ. എനിക്ക് ഫസ്റ്റ് ഞാൻ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്തപ്പം 500 meters തന്നെ ഓടാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ബാംഗ്ലൂർ ഞാൻ കോർമംഗലം താമസിച്ചു അവിടെ അഗ്രാലേക്ക് ഉണ്ട്. അവിടെയാണ് ഞാൻ ഫസ്റ്റ് ഓടി തുടങ്ങിയത്. അങ്ങനെ 500 meters തൊട്ട് അങ്ങനെ ഓടിയാടിയാണ് ഇവിടെ എത്തിയത്.
അപ്പൊ എനിക്ക് പ്രതീക്ഷ വരികയാണ് സിനേഷ്.
ഉറപ്പായിട്ടും ഇത് ആർക്കും ചെയ്യാന്നുള്ളു. ബിക്കോസ് നമ്മള് ഓടുന്ന കാര്യം ആദ്യം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒരു 5 kilometers കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഓടാൻ പറ്റും. പക്ഷെ എന്നാ ട്രെയിനിങ് ആണ് മെയിൻ ആയിട്ട് അതിന്റെ ആവശ്യം.
എങ്ങനെ ട്രെയിനിങ് എന്ന് പറയാൻ എങ്ങനെയാ ചെയ്യുന്നത്?
ട്രെയിനിങ് ഇപ്പം നമ്മള് ആദ്യം ഓക്കെ നമ്മള് ഫസ്റ്റ് നമ്മൾ ഓടി തുടങ്ങുമ്പോൾ ഓക്കെ 2 kilometers ഓടുക എന്ന് തീരുമാനിക്കാം. ആ ഇന്ന് 2 kilometers ഓടി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ പിന്നെ ഓടുമ്പോൾ നമ്മൾ വിചാരിക്കുക 2.5 ഓടുക അല്ലെ 3 ഓടുക. അപ്പൊ നമ്മളൊരു ഒരു എന്താ പറയാ ഒരു ഇത് വേണം നമുക്ക് ഒരു ടാർഗറ്റ് ഓക്കെ ഇന്ന് 3 ഓടിയിരിക്കും എന്തുണ്ടായാലും. അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ എന്റെ കൂടെ കൊളീഗ്സ് ഒക്കെ ആണ് ഞാൻ അപ്പൊ അവരൊക്കെ ഓടാൻ താല്പര്യമൊക്കെ ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒത്തിരി ഇവന്റ്സ് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആണ്. പിന്നെ എല്ലാവർക്കും വെയിറ്റ് കുറയ്ക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ എല്ലാവരും ഞാൻ തന്നെ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ചെറിയ ഡിസ്റ്റൻസ് ടാർഗറ്റ് ചെയ്യുക എന്നിട്ട് ഓടുക. അപ്പൊ ഓരോ ദിവസവും നമുക്ക് അല്ലെങ്കിൽ 250 meters അല്ലെ 500 meters കൂട്ടുക. പിന്നെ നമുക്കൊരു പാഷൻ വേണം. ഒരാൾ പുഷ് ചെയ്ത് നമ്മൾ ഓടിയിട്ട് കാര്യമില്ല. നമ്മൾ തീരുമാനിക്കും ഓക്കെ നമുക്ക് ഓടണം. അങ്ങനെയൊക്കെ എന്തായാലും പറ്റുള്ളൂ. ഇപ്പൊ അതുപോലെ ജിമ്മിൽ പോകണ പോലെ സെയിം തിങ് ആണ്.
ഇതിൽ ഇത്തരത്തിലൊരു 42 kilometers 4 hours ഒക്കെ ഓടുന്ന ഒരു രീതിയിലേക്ക് വരുന്നു. മാനസികമായിട്ടുള്ള മനസ്സ് ഒരു പ്രധാന ഘടകമാണെന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു ശാരീരിക ക്ഷമത പരീക്ഷിക്കണം എന്നുള്ളവർക്ക് അല്ലെങ്കിൽ ഉപയോഗിക്കണം എന്നുള്ളവർക്ക് എന്തൊക്കെ അവസരങ്ങളാണ് ഓസ്ട്രേലിയയിൽ ഉള്ളതായിട്ട് സിനേഷ് തോന്നിയിട്ടുള്ളത്?
ഓസ്ട്രേലിയയിൽ ഉള്ള പോലെ അവസരങ്ങൾ എവിടെ ഉണ്ടെന്ന് തോന്നണില്ല. ബിക്കോസ് അത്രയും ഫെസിലിറ്റീസ് നമുക്ക് ഇവിടെ ഉണ്ട്. അത്രയും കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ നമ്മൾ നാട്ടിലാണെപ്പോലും നാട്ടിൽ നമുക്ക് ഒരു മൗണ്ടനിലോ അല്ലെങ്കിൽ ഫോറസ്റ്റിലോ പോകണം ഭയങ്കര ഡേഞ്ചറാണ്. അവിടെ നമുക്ക് മൃഗങ്ങളുണ്ട് അതുണ്ട് ഇതുണ്ട്. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. ഇവിടെ ഭയങ്കര സേഫ് ആണല്ല. ഇവിടെ ക്യാമ്പിംഗ് സൈറ്റ്സ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമുക്കൊരു ഇൻട്രസ്റ്റ് മാത്രം മതി. ഞങ്ങള് ഇവിടെ ഹൈക്കിംഗ് ഒക്കെ പോകാറുണ്ട്. ലൈക്ക് ഹൈ ആറ്റിറ്റ്യൂഡ് ഹൈക്സ് ലൈക്ക് സ്നോ വോക്കിലൊക്കെ ഐസ് എന്നുവെച്ചാൽ സ്നോ വോക്ക് എന്നുവെച്ചാൽ നമ്മൾ ഈയിടെ വിക്ടോറിയയിലെ സെക്കൻഡ് ഹൈയസ്റ്റ് മൗണ്ടൻ നമ്മൾ കോൺക്വർ ചെയ്തു കഴിഞ്ഞ ഈ സ്നോ വോക്കിൽ. അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പൊ നമുക്ക് ഈ ഒരു എബിലിറ്റി ഉള്ള നമ്മൾ അത് നമ്മൾ 25 kilos പാക്ക് ബാക്ക് ക്യാരി ചെയ്താണ് പോകുന്നത്. അതെന്ന് വെച്ചാൽ 40 kilos ഞങ്ങൾ 3 days കൊണ്ടാണ് ചെയ്തത്. അത് പക്ഷേ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ബിക്കോസ് ദ വെദർ വാസ് വെരി ബാഡ്. അപ്പൊ അങ്ങനൊക്കെ ഒത്തിരി ഇതുണ്ടായിരുന്നു. പക്ഷെ അതിൽ എക്സ്പീരിയൻസ് വോക്കേഴ്സ് കൂടുതലുണ്ട്. അവർ നമ്മളെ ഗൈഡ് ചെയ്യും. ബിക്കോസ് നമ്മൾ ഈ വിന്ററിലാകുമ്പം നമുക്ക് ഈ വഴിയൊക്കെ
മാറിപ്പോകും.
നമുക്ക് ഇന്ന സമയത്ത് എത്താൻ പറ്റില്ല നമ്മൾ ഉദ്ദേശിച്ച ക്യാമ്പില്. അപ്പൊ നമ്മൾ വഴി എവിടെയൊക്കെ നമുക്ക് ലോസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയൊക്കെയുള്ള ചെറിയ ഇതൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം കൂടെ കൂടുമ്പോഴാണ് നമ്മുടെ ഫിറ്റ്നസ് എന്ന് പറയാൻ പറ്റുക. പിന്നെ ഇടയ്ക്ക് നമ്മൾ ക്ലൈംബിംഗ് ഒക്കെ ചെയ്യാൻ പോകും. ആദ്യമായിട്ട് ക്ലൈംബിംഗ് ചെയ്യുന്ന പിന്നെ എനിക്ക് 2 steps ക്ലൈംബ് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ താഴത്തേക്ക് പോകുന്നു. പിന്നെ വാച്ച് ചെയ്യണമെന്ന് ഇപ്പൊ ചുമ്മാ ലൈക്ക് സൂപ്പർമാൻ വല കയറി പോകും.
സിനേഷ് ഫുൾ ടൈം ജോലി ചെയ്യുന്ന ആളാണോ?
ഫുൾ ടൈം ജോലി
അതിനിടയ്ക്ക് എങ്ങനെ ഇത്രയും സമയം കണ്ടെത്തുന്നത്?
നമ്മൾ എന്നും ഇന്നൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇതൊക്കെ എല്ലാം മിക്സ് ചെയ്തല്ലേ ചെയ്യും. നമ്മൾ എപ്പോഴും ഫുൾ ടൈം നമ്മൾ ഇത് ചെയ്യുന്ന കാര്യങ്ങളില്ല. എന്ന് വെച്ചാല് നമ്മളിപ്പോ എന്താ ദിവസത്തിൽ നമുക്ക് ഒരു 1 hour എന്തുകൊണ്ട് കണ്ടെത്തിക്കൂടാ? എത്ര തിരക്കുള്ള ഒരു മനുഷ്യന് ഒരു മണിക്കൂർ സ്വന്തം ശരീരത്തിന് വേണ്ടി എന്തുകൊണ്ട് ചെയ്തുകൂടാ? അതാ ഒരു ഒറ്റ പോയിന്റ് ആണ്. എത്ര ടയർഡാണെങ്കിലും ഞാൻ ഒരു പ്രാവശ്യം എന്തെങ്കിലും ചെയ്തിരിക്കും, ഹാഫ് ആൻ അവറിലെ 1 അവർ. അപ്പൊ ആ ഒരു ഇത് മതി, നമ്മളെ എന്തെല്ലാം ചെയ്യണം, ചുമ്മാ സിനിമ ടി വി കണ്ട് സമയങ്ങളായിരുന്നില്ല. അപ്പൊ ആ ഒരു 1 അവർ നമ്മുടെ കാര്യത്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ല, അതിന് എത്ര തിരക്കുള്ള ആർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ.
തീർച്ചയായും. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു സിനേഷ്. വളരെയധികം നന്ദി എസ് ബി എസ് മലയാളവുമായി സംസാരിച്ചതിനെ.
താങ്ക്സ് ഡിജു, താങ്ക്സ് ഫോർ ദ ടൈം. താങ്ക് യു.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.